2022 സെപ്റ്റംബർ 25 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. എന്റെ ദക്ഷിണായനം മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ JC ഡാനിയേൽ പുരസ്കാരം സ്വീകരിച്ച് KP കുമാരൻ നടത്തിയ മറുപടി പ്രസംഗം, മലയാള സിനിമയുടെ പിതാവായ JC ഡാനിയേലിന്റെ പേരിലുള്ള ഈ മഹത്തായ ബഹുമതിക്ക് എന്നെ അർഹനാക്കിയ സിനിമാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലികൾ ഉൾപ്പെട്ട അവാർഡ് ജൂറിക്കും സംസ്ഥാന സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും എന്റെ കൃതജ്ഞത വിനയപൂർവ്വം രേഖപ്പെടുത്തട്ടെ. ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായ സന്ദർഭത്തിലാണ് ഈ പുരസ്കാരം എന്നെ തേടിയെത്തുന്നത്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന അവസാന ചിത്രം തിയേറ്ററുകളിലെത്തിയിട്ട് അധിക നാളായിട്ടില്ല. മഹാകവി കുമാരനാശാന്റെ 180th ജന്മദിനവാരത്തിൽ ആ അനിതര വ്യക്തിത്വത്തിന്റെ ജീവിതചിത്രം മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അത്യന്തം അഭിമാനകരമായ അനുഭവമാണ്. അരനൂറ്റാണ്ടുകാലം നീണ്ട എന്റെ ചലച്ചിത്രപഥം അത്ര സുഗമമായിരുന്നില്ല. മുന്നൊരുക്കങ്ങളില്ലാതെ ഗോദയിലേക്ക് തള്ളിവിട്ട ഒരു ഗുസ്തിക്കാരനെ പോലെയാണ് ഞാൻ എന്റെ ആദ്യ കഥാചിത്രം ചെയ്തത്. 1974 അത് ചലച്ചിത്ര നിരൂപകരും 3 തലമുറകളിൽപ്പെട്ട പ്രേക്ഷകരും അതിഥി എന്ന ആ ചിത്രത്തെ വാഴ്ത്തുന്നുണ്ട്. അന്നോളമുള്ള മലയാള സിനിമകളിൽ നിന്നും ഒരുപക്ഷെ പിൽക്കാല സിനിമകളിൽ നിന്നും സങ്കല്പത്തിലും ആഖ്യാനത്തിലും വ്യത്യസ്തമായിരുന്നു അതിഥി. കൊട്ടാരക്കര ശ്രീധരൻ നായർ, PJ ആന്റണി, ഷീല എന്നീ സമുന്നതരും ദീർഘകാല അഭിനയ പാടവമുള്ളവരുമായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ. മുൻപരിചയമില്ലാത്ത കഥാപാത്രങ്ങളുമായി തന്മയീഭാവത്തിലെത്താൻ അവർ വിഷമിച്ചിരിക്കണം. ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ വിദ്യാർത്ഥികളും യുവജനങ്ങളും അതിനെ സഹർഷം സ്വാഗതം ചെയ്തു. എന്നാൽ അധികാരസ്ഥാനങ്ങൾ അതിനെ തീർത്തും അവഗണിച്ചു. അധികാരസ്ഥാനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സർക്കാരിനെ മാത്രമല്ല, സാംസ്കാരിക രംഗത്തെ എല്ലാ ശക്തികേന്ദ്രങ്ങളെയുമാണ്. ആ ആഘാതത്തിൽ നിന്ന് ഇന്നും ഞാൻ മുക്തനായിട്ടില്ല. എന്റെ മുന്നിൽ രണ്ടു വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഭേദപ്പെട്ട വരുമാനമുള്ള ജോലിയുണ്ടായിരുന്ന ഞാൻ ആ ജോലിയിൽ തുടരുക, സിനിമയെ മറക്കുക, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും സിനിമയിൽ മുഴുകുക. ഞാൻ രണ്ടാമത്തെ വഴി സ്വീകരിച്ചു. അടിയന്തരാവസ്ഥ തുടങ്ങിയ കാലമായിരുന്നു അത്, മറ്റൊരു കഥ. 1970 തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സിനിമയിലും മലയാള സിനിമയിലും ന്യൂ വേവ് എന്ന പേരിൽ അറിയപ്പെട്ട പുതിയ ഒരു പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടു. കേവലം ഒരു ബഹുജന വിനോദത്തിനുള്ള ഉപാധിയും ഒരു വൻ വ്യാപാര വ്യവസായ മേഖലയുമെന്ന അവസ്ഥയിൽ നിന്ന് ചലച്ചിത്രത്തെ യാഥാർത്ഥ്യബോധമുള്ള ഒരു കലാരൂപമാക്കി മാറ്റുവാനാകുകയെന്ന ലക്ഷ്യം ഒട്ടേറെ യുവാക്കളെ ആകർഷിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചുവന്നവരോ വിവിധ കലാരംഗങ്ങളിൽ തഴക്കമുള്ളവരോ ആയ യുവാക്കൾ പുതുസിനിമയിൽ ചുവടുവയ്ക്കാൻ സന്നദ്ധരായി. ഈ ധാര മലയാള സിനിമയെ ദേശീയതലത്തിലും അന്തർദേശീയമായും അടയാളപ്പെടുത്തി. മാത്രവുമല്ല, മുഖ്യധാരയ്ക്ക് വേണ്ട പ്രഗത്ഭരായ സാങ്കേതികജ്ഞരെയും അഭിനേതാക്കളെയും കണ്ടെത്താനുള്ള പരിശീലന കളരിയുമായി തീർന്നു നവസിനിമ. നവസിനിമയ്ക്ക് നേതൃത്വം നൽകിയ മിക്കവരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഈ അസുലഭ നിമിഷത്തിൽ എനിക്കവരെ ഓർക്കാതിരിക്കാനാവില്ല. അവരോരോരുത്തരും വ്യത്യസ്തരായിരുന്നു. അവരുടെ കഥാസൃഷ്ടികൾ പോലെ തന്നെ അവരിൽ അഭിഷിക്തരുണ്ടായിരുന്നു, അവഗണിതരും. എന്നാൽ ഒരേ തൂവൽ പക്ഷികൾ പോലെയായിരുന്നു ഞങ്ങൾ. അവരോരോരുത്തരും എന്റെ പരീക്ഷണഘട്ടങ്ങളിൽ എനിക്ക് നൽകിയ പിൻബലം മറക്കാനാവുന്നതല്ല. PN മേനോൻ, അസീസ്, അരവിന്ദൻ, ജോൺ എബ്രഹാം, PA ബക്കർ, എഡിറ്റർ രവി, ദേവദാസ്, KR മോഹനൻ, ഗോവിന്ദൻ, പവിത്രൻ, രവീന്ദ്രൻ, ആസാദ്, രാമൻ നായർ, GS പണിക്കർ, KK ചന്ദ്രൻ, പത്മകുമാർ, ഐസക് തോമസ്, കൊട്ടുകാപ്പള്ളി, KN ശശിധരൻ, രാധാകൃഷ്ണൻ തുടങ്ങിയ നവസിനിമയുടെ പതാകവാഹകരായിരുന്ന ആ പ്രിയ സുഹൃത്തുക്കളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും മുന്നോട്ടു പോകുവാൻ എനിക്ക് ശക്തി പകർന്നത് ഊർജ്ജസ്വലരായ ഒരു കൂട്ടം ചലച്ചിത്രാസ്വാദകരുടെ സംവേദനക്ഷമതയാണ്. പല പേരുകളും മുഖങ്ങളും ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. നേരിട്ടറിയാത്ത ആയിരങ്ങളും എന്നും എന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഇവിടെ കുറിക്കട്ടെ. ഇന്ന് ഈ മുഹൂർത്തത്തിൽ ഇവിടെ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർഗാത്മകതയുടെ വേരുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എന്റെ മനസ്സിൽ തെളിയുന്നു. ഒന്ന്, തീരെ ചെറിയ പ്രായത്തിൽ മലയാള ഭാഷയിലും സാഹിത്യത്തിലും അഭിരുചി വളർത്താൻ എന്നെ പ്രാപ്തനാക്കിയ എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ ഓർമ്മയാണ്. കേരളമെന്ന സങ്കല്പം മൂർത്തവും പ്രത്യക്ഷവുമായ ഒരനുഭവമാക്കി തീർത്ത എന്റെ ജീവിതമാണ് രണ്ടാമത്തേത്. ഞാൻ ജനിച്ചു വളർന്നത് പഴയ ബ്രിട്ടീഷ് മലബാറിലെ കൂത്തുപറമ്പ് എന്ന ചെറുപട്ടണത്തിലാണ്. സ്വാതന്ത്ര്യാനന്തരവും മലബാറും കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ വലിയ ബന്ധമൊന്നുമുണ്ടായിരുന്നില്ല. 1956 നവംബറിൽ കേരളം പിറവിയെടുത്ത് രണ്ടു മാസത്തിനകം അടുത്ത ജനുവരി 1 എന്റെ 19 വയസ്സിൽ ഞാൻ പഴയ കൊച്ചിയിലെ തൃശ്ശിവ പേരൂരിലെത്തിച്ചേർന്നു. ഒരു വർഷത്തിനകം ആലപ്പുഴയിലും വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് തിരുവനന്തപുരത്തും വന്നെത്തി. അതൊരു ദക്ഷിണായനം തന്നെയായിരുന്നു. അക്കാലത്തെ വടക്കേ മലബാറുകാരനായ ഒരു ചെറുപ്പക്കാരന് അതൊരു കൾച്ചറൽ ഷോക്ക് ആകുമായിരുന്നു. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാനാവാത്ത ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. സംസാരഭാഷയിലും ഭക്ഷണരീതിയിലും പെരുമാറ്റത്തിലും വടക്കേ മലബാറും തിരുവിതാംകൂറും രണ്ട് രാജ്യങ്ങൾ തന്നെയായിരുന്നു അന്ന്. അതിനെ മറികടക്കാൻ എന്നെ സഹായിച്ചത് CV രാമൻപിള്ള, തകഴി, ബഷീർ, പൊൻകുന്നം വർക്കി തുടങ്ങിയ തിരുവിതാംകൂറുകാരായ എഴുത്തുകാരുടെ നോവലുകളിലൂടെ മുൻപ് തന്നെ ഞാൻ ഉൾക്കൊണ്ട ജീവിതവും ചരിത്രവുമാണെന്ന് ഞാൻ ഇന്നറിയുന്നു. അരൂർ പാലം വരുന്നതിന് മുൻപ് തന്നെ തിരുവിതാംകൂറിന്റെ മണ്ണിലാദ്യമായി കാലുകുത്തിയ നിമിഷത്തിൽ ഈ നാടിന്റെ ആരെയും വശീകരിക്കുന്ന ഭൂഭാഗ ഭംഗികൾ എന്നെ ആകർഷിച്ചു. പിന്നീട് ദശകങ്ങൾ നീണ്ടുനിന്ന തെക്കുവടക്ക് യാത്രകൾ കേരളമെന്ന അസ്തിത്വം എന്റെ വികാരമാക്കി തീർത്തു. ജനിച്ചു വളർന്ന നാടിനോടുള്ള ജൈവബന്ധം കേരളീയമോ ദേശീയമോ എന്ന നിലയിൽ നിന്ന് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഉത്കണ്ഠയായി തീർന്നത് പിൽക്കാല ചരിത്രം, ജീവിതാനുഭവങ്ങളാണ് എന്റെ സർവകലാശാലകൾ, എന്റെ സർഗാത്മകതയുടെ പശ്ചാത്തല ഭൂമിക. കാവ്യനീതി എന്ന് ഞാൻ കരുതുന്ന ഈ പുരസ്കാരത്തിന് നന്ദി, നമസ്കാരം.